2024 December 1 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. അംഗം കഴിഞ്ഞെങ്കിലും അലയൊലികൾക്ക് അവസാനമില്ല. ജിബിൻ സഹയ എഴുതുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം BJP CPMനും കോൺഗ്രസിനും നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നുണ്ട്. മണ്ഡലത്തിലേക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ കൈപിടിച്ചു കയറിയപ്പോഴും സംഘടനാ തലത്തിൽ അസ്വാരസ്യങ്ങൾ മറന്നേക്ക് പുറത്തുവന്നത് തിരിച്ചടിയായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നേതൃത്വത്തിന് തലവേദനയാകും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ ഇല്ലാതിരുന്ന ഗതിമാറ്റമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ BJP ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ UDF തരംഗത്തിൽ പ്രതീക്ഷയുടെ ഗോപുരം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJP അകത്ത് പടപ്പുറപ്പാടും തുടങ്ങി. അതിന്റെ തുടക്കമായിരുന്നു നഗരസഭാ കൌൺസിലറും ദേശീയ നിർവാഹക സമിതി അംഗവുമായ N. ശിവരാജനും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുൻ BJP നേതാവ് സന്ദീപ് വാര്യർ എന്നിവരുടെ തുറന്ന പറച്ചിലുകൾ. അതിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. രണ്ടു തവണ നഗരസഭാ ഭരണം കൈപ്പിടിയിലൊതുക്കിയ BJP അടുത്ത തവണ വിജയം ആവർത്തിക്കണമെങ്കിൽ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ 10,000-ലേറെ വോട്ടുകൾ കുറഞ്ഞത് അത് വ്യക്തമാക്കുന്നുണ്ട്. CPM വോട്ടുകൾ വർദ്ധിപ്പിച്ചതൊഴിച്ചാൽ നില മെച്ചപ്പെടുത്താൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായി. നഗരസഭയിൽ ദുർബലരായി തന്നെ തുടരുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. മാത്തൂരും കണ്ണാടിയിലും പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. ജനങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളെ മുൻനിർത്തി വോട്ട് ചെയ്യുന്നുവെന്ന വിലയിരുത്തലുകൾ പാർട്ടിയിലെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾക്കുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇനിയും പാർട്ടിയും സർക്കാരും അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. BJPയിലെ പൊട്ടിത്തെറി, വിഭാഗീയതയുടെ ബാക്കിപത്രം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ BJP ആദ്യമായി വിജയിക്കുന്നു എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നതിന് പുറമെ രാഷ്ട്രീയത്തിൽ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാലക്കാട് വിജയം BJPയെ സഹായിക്കാമായിരുന്നു. ഇതിനു മുമ്പ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ ഒ രാജഗോപാലിന്റെ വിജയം ഒഴിച്ചാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും BJPക്ക് ജയിക്കാനായിരുന്നില്ല. അതിൽ നിന്നൊരു മാറ്റമാണ് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നത്. തൃശൂർ ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് പിന്നാലെ പാലക്കാട് നിയമസഭാ സീറ്റും BJP വിജയിച്ചിരുന്നുവെങ്കിൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന അലയൊലികൾ വലുതാകുമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ LDFന് തിരിച്ചടിയായിരുന്നുവെങ്കിലും കോൺഗ്രസിന് ഞെട്ടൽ സമ്മാനിച്ചാണ് ഫലപ്രഖ്യാപനം കടന്നുപോയത്. സിറ്റിംഗ് സീറ്റായ തൃശൂർ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയിലൂടെ BJP പിടിച്ചെടുത്തതിന്റെ ഞെട്ടൽ UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ വേണം പാലക്കാട് തെരഞ്ഞെടുപ്പിലെ UDF വിജയം നോക്കിക്കാണാൻ. തൃശൂരിലേതുപോലെ പാലക്കാടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് BJP. അവരെയാണ് ആഭ്യന്തര തർക്കങ്ങൾക്കിടയിലും UDFന് നേരിടാനായത്. അടുത്തടുത്ത് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ താരതമ്യേന ശക്തി കുറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നിൽ സിറ്റിംഗ് സീറ്റ് വിട്ടൊഴുകേണ്ടി വരിക എന്ന രാഷ്ട്രീയ വെല്ലുവിളിയാണ് കോൺഗ്രസ് മറികടന്നത്. 18,000 മുകളിലുള്ള മികച്ച ഭൂരിപക്ഷം ഈ മധുരം ഇരട്ടിയാക്കുന്നു. 2016 ഷാഫി പറമ്പിൽ നേടിയ 17,483 എന്ന ഭൂരിപക്ഷമാണ് രാഹുൽ മറികടന്നത്. തൃശൂർ ലോക്സഭാ സീറ്റിലെ കുതിപ്പിന് പിന്നാലെ തൃശൂരിൽ നടത്തിയതിന് സമാനമായ പ്രവർത്തനമാണ് BJP പാലക്കാട് നടത്തിയത്. പുതിയ വോട്ടർമാരെ ചേർക്കലും വീട് കയറി വോട്ട് ചോദിക്കലും ഉൾപ്പെടെ കൃത്യമായി നടപ്പിലാക്കി. എന്നിട്ടും 2021 പരാജയത്തിന് പകരം വീട്ടാൻ കഴിയാതെ പോയത് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും ഏൽപ്പിക്കുന്ന തിരിച്ചടി വലുതാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിൽ BJPക്ക് ആകെ വിജയപ്രതീക്ഷ വാനോളമുണ്ടായിരുന്നത് പാലക്കാടാണ്. ആ പ്രതീക്ഷയാണ് UDF തല്ലിക്കെടുത്തിയത്. 2021 ഈ ശ്രീധരൻ നേടിയ 50,220 വോട്ടിന്റെ അടുത്തെത്താൻ പോലും കൃഷ്ണകുമാറിന് സാധിച്ചില്ല. എന്നാൽ കൃഷ്ണകുമാറിന് 39,529 വോട്ട് മാത്രമേ നേടാനായുള്ളൂ. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയെ ചൊല്ലി പാലക്കാട് BJPയിലുണ്ടായ പൊട്ടിത്തെറി കുറച്ചു കാലമായുള്ള വിഭാഗീയതയുടെ ബാക്കിപത്രമാണ്. സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചന നടത്തുമ്പോൾ തന്നെ സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കി കരുത്തുള്ളവരെ മത്സരിപ്പിച്ചാൽ പാലക്കാട് പിടിക്കണമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന്റെ ഉറച്ച നിലപാട്. നാടിന്റെ വികാരം മാനിക്കാതെ തീരുമാനം നടപ്പാക്കുന്നുവെന്നും പരാതിപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രഭാരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ P. രഘുനാഥും ശോഭാ പക്ഷവും ഉടക്കിയിരുന്നു. RSSന് പൂർണ്ണമായി രംഗത്തിറക്കുകയും പാർട്ടി വൻ സന്നാഹത്തോടെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടും നാണം കെട്ട സാഹചര്യം ഉണ്ടായതിന് പ്രധാന കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണെന്ന് ശോഭാപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അഭിപ്രായ രൂപീകരണത്തിന് മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ വന്നത് ജില്ലാ നേതൃത്വം ഔദ്യോഗിക പക്ഷത്തെ മാത്രമാണ് അറിയിച്ചതെന്ന് ആരോപണമുയരുകയും ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെട്ട് ചിലർ നേതൃത്വത്തിന് കത്തയച്ചു. അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കട്ടെ എന്നായിരുന്നു ആവശ്യം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ശോഭയെ പിന്തുണച്ചു. സർവേയിലും അവർക്ക് മുൻഗണന ലഭിച്ചതായി ഒരു വിഭാഗം പറയുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായത് ശ്രീ കൃഷ്ണകുമാർ. തോൽവി സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. തുടർഭരണം മുതൽ വിഭാഗീയത. BJP ഭരണത്തിലേറിയ അന്നു മുതൽ പാലക്കാട് നഗരസഭാ ഭരണസമിതിയിൽ വിഭാഗീയത ശക്തമാണ്. ഒരു നഗരസഭാംഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്നത്തെ ഭരണ നേതൃത്വം നിയന്ത്രിച്ചിരുന്നതെന്നും പരാതിയുണ്ടായിരുന്നു. ഇഷ്ട അജണ്ടകൾ പാസാക്കുക, മറ്റുള്ളത് പിടിച്ചുവെക്കുക തുടങ്ങിയ ആരോപണങ്ങളും ഉയർന്നു. പ്രതിസന്ധി അതിരൂക്ഷമായി കുടുംബശ്രീ യൂണിറ്റുകളിലും ഭൂരിഭാഗം നഗരസഭാ അംഗങ്ങളും എതിരായപ്പോഴാണ് പാർട്ടി നേതൃത്വം ഇടപെട്ടത്. തുടർന്ന് നഗരസഭാ അധ്യക്ഷയെ മാറ്റി. ആരോപണ വിധേയനായ അംഗത്തിന്റെ ഇടപെടൽ ഇപ്പോഴും പാർട്ടിക്കകത്തെ അതൃപ്തി പരസ്യമാണ്. നഗരസഭാ അധ്യക്ഷയായ പ്രിയ അജയനെ സ്ഥലത്താനത്ത് നിന്ന് മാറ്റിയതിൽ ആ മേഖലയിലെ പ്രമുഖ വിഭാഗത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല.